വായനാഭ്രാന്തും പുണ്യജീവിതവും ജിൽസ ജോയ് എഴുതുന്നു. ഇറ്റലിയിലെ കെരാസ്കോ ഗ്രാമം. ടീച്ചറായ റോസാ കാർഡോണ കൊച്ചുകുട്ടികളുടെ ക്ലാസ്സിൽ ഒരു ചോദ്യം ചോദിച്ചു. വലുതാകുമ്പോൾ ആരായിത്തീരണം? പല കുട്ടികളും ഉത്തരം നൽകി. പക്ഷേ കുറച്ചു നേരമായിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ആറു വയസ്സുകാരൻ ജെയിംസ് അൽബേരിയോൺ. നീയോ ജെയിംസേ, നീ താറാവിനെ വളർത്താൻ പോവാണോ? അവന്റെ മറുപടി പെട്ടെന്നായിരുന്നു. എനിക്കൊരു പുരോഹിതനാവണം. സ്കൂളിൽ നടന്ന ഈ സംഭാഷണമെല്ലാം അറിഞ്ഞ അവന്റെ അമ്മ പറഞ്ഞു, ഒരു പുരോഹിതനാകാനാണ് നിന്റെ ആഗ്രഹമെങ്കിൽ നന്നായി പഠിക്കണം, നന്നായി പണി ചെയ്യണം. നിന്റെ സഹോദരന്മാരെക്കാൾ കൂടുതലായി നീ മുതിർന്നവരെ അനുസരിക്കണം. ജെയിംസ് അതെല്ലാം ഗൗരവമായി തന്നെ എടുത്തു. അവന്റെ സ്വഭാവം കുറെ കൂടി നന്നായി. 1884 April 4 മൈക്കിൾ അൽബേരിയോണിന്റെയും തെരേസ റോസ അലോക്കയുടെയും ആറു മക്കളിൽ നാലാമത്തവനായി ഇറ്റലിയിലെ ക്യൂണിയോവിലുള്ള ഫോസാനോ എന്ന സ്ഥലത്ത് അവൻ ജനിച്ചത്. അധിക സമയം ജീവനോടെ ഇരിക്കുമെന്ന് പ്രതീക്ഷ ഇല്ലാതിരുന്നതിനാൽ വേഗം തന്നെ പള്ളിയിൽ കൊണ്ടുപോയി മാമോദിസ കൊടുത്തിരുന്നു. വൈദികനാകാനുള്ള അവന്റെ താൽപര്യം കണ്ട് അപ്പൻ അവനെ സെമിനാരിയിൽ ചേർത്തു. ആദ്യകാലങ്ങളിൽ വളരെ തീഷ്ണതയോടെ പഠിക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും നിയമങ്ങൾ അനുസരിക്കുന്നതിലും തിരുത്തലുകൾ സ്വീകരിക്കുന്നതിലുമൊക്കെ താൽപര്യം കാണിച്ചിരുന്ന ജെയിംസ് പിന്നീട് വായനയിലേക്ക് ചുരുങ്ങി. പഠിപ്പിലും പ്രാർത്ഥനയിലും താൽപര്യം കുറഞ്ഞു. ഒടുവിൽ അവനെ സെമിനാരിയിൽ നിന്ന് തിരികെ അയക്കേണ്ടി വന്നു. 1900 April അവൻ വീട്ടിൽ തിരിച്ചെത്തി. താമസിയാതെ ഒരു പുരോഹിതനാകാനുള്ള ആഗ്രഹം വീണ്ടും അവനിൽ കത്തിപ്പടർന്നു. ഇടവക വികാരി മോണ്ടർസീനോ അച്ഛനെ ചിന്തുകണ്ടു. പരിശുദ്ധ കുർബാനയോടും ദിവ്യകാരുണ്യത്തോടുമുള്ള അവന്റെ സ്നേഹം പൂർവാധികം ശക്തിയായി തിരിച്ചുവന്നു. വീണ്ടും ശ്രമിക്കാനും പുരോഹിതനാകാനും അച്ഛൻ അവനെ ഉപദേശിച്ചു. അതേ കൊല്ലം വീണ്ടും ആൽബയിലെ സെമിനാരിയിൽ അവൻ ചേർന്നു. പുതിയ നൂറ്റാണ്ടിൽ 31 December 1900 പുതുവത്സരത്തിലേക്കും പുതുനൂറ്റാണ്ടിലേക്കും ലോകം കടക്കവേ അന്ന് രാത്രി മണിക്കൂറുകളോളം ജെയിംസ് മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു. 16 മാത്രമുണ്ടായിരുന്ന അവൻ തീഷ്ണമായ പ്രാർത്ഥനയിലും ദൈവസാന്നിധ്യത്തിലും മുഴുകിയിരിക്കവേ തന്റെ വിളിയെക്കുറിച്ച് ഉത്തമ ബോധ്യം കൈവന്നു. പുതിയ നൂറ്റാണ്ടിൽ പുതിയ ചില കാര്യങ്ങൾ ചെയ്യാൻ ദൈവം തന്നെ വിളിക്കുന്നു എന്നവന് മനസ്സിലായി. പുസ്തകങ്ങളും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും ആർത്തി പിടിച്ചു വായിച്ചിരുന്ന ന്യൂസ് പേപ്പറിലെ കാര്യങ്ങളെല്ലാം ഒന്നൊഴിയാതെ ശ്രദ്ധിച്ചിരുന്ന ജെയിംസിന് പ്രസ്സിനും റേഡിയോ സിനിമ പോലുള്ള ആശയവിനിമയ സംവിധാനങ്ങൾക്കും ആളുകളിൽ ചെലുത്താൻ കഴിയുന്ന സ്വാധീനത്തെക്കുറിച്ച് നല്ല നിശ്ചയമുണ്ടായിരുന്നു. അതെന്റെ കടമയായി എനിക്ക് തോന്നി, അദ്ദേഹം പിന്നീട് എഴുതി. സെമിനാരിയിൽ ജെയിംസിന് ഒരു സുഹൃത്തുണ്ടായിരുന്നു, തത്വശാസ്ത്രം പഠിപ്പിക്കുന്ന പ്രൊഫസറായ കാനൻ കിയസ. പിന്നീട് 40 അദ്ദേഹം അവന്റെ ഗൈഡും ആത്മീയ പിതാവും ഒക്കെയായിരുന്നു. എല്ലാത്തിനെയും ദൈവത്തിനു മുന്നിൽ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമുള്ള വിഷയങ്ങളാക്കി മാറ്റാൻ, ആരാധിക്കാൻ, നന്ദി പറയാൻ, പരിഹാരം ചെയ്യാൻ, താഴ്മയോടെ പ്രാർത്ഥിക്കാൻ എല്ലാം ഞാൻ പഠിച്ചത് ഫാദർ കിയസയിൽ നിന്നായിരുന്നു എന്നാണ് ജെയിംസ് അതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ആശയങ്ങൾ ഒരുപാട് മനസ്സിലുണ്ടായിരുന്ന ജെയിംസിന് അദ്ദേഹം ഉപദേശങ്ങൾ നൽകി നയിച്ചു. കാനൻ കിയസ ഇപ്പോൾ ധന്യപദവിയിലാണ്. ഡോൺ ബോസ്കോയുടെ കൂടെ അനാരോഗ്യം പലപ്പോഴും തളർത്തിയെങ്കിലും ജെയിംസ് സെമിനാരി പഠനം പൂർത്തിയാക്കി 23 1907 June 29 ആൽബയിലെ കത്തീഡ്രലിൽ വെച്ച് പുരോഹിതനായി അഭിഷിക്തനായി. ഇടവകയിൽ അസിസ്റ്റന്റ് വികാരിയായി സേവനം ചെയ്തു വരവേ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടി. 1908 അവസാനം ബിഷപ്പ് ജെയിംസിനെ സെമിനാരി വിദ്യാർത്ഥികളുടെ ആത്മീയോപദേഷ്ടാവും കുമ്പസാരക്കാരനായും നിയമിച്ചു. ഇക്കാലത്ത് ഫാദർ അൽബേരിയോൺ തന്റെ ഒരു വൈദിക സുഹൃത്തിനോട് പറഞ്ഞു, ഡോൺ ബോസ്കോ ചെയ്തതുപോലെ ധാരാളം യുവാക്കളെ ഒന്നിച്ചു ചേർത്ത് അപ്പസ്തോലിക വേലകൾക്കായി ഒരുക്കാൻ എനിക്കിഷ്ടമാണ്. വെറുതെ നിർദ്ദേശങ്ങൾ കൊടുക്കാനും പഠിപ്പിക്കാനുമല്ല, എഡിറ്റിംഗ് പഠിപ്പിച്ച് പുസ്തകങ്ങളും ന്യൂസ് പേപ്പറുകളും പ്രസിദ്ധീകരിച്ച് സമൂഹത്തിൽ ക്രിസ്ത്യാനികളെ വാർത്തെടുക്കാൻ അവരെ ഒരുക്കാൻ. പൗളൈൻ കുടുംബത്തിന്റെ സ്ഥാപകൻ യുവവൈദികനായിരിക്കെ തന്നെ അൽബേരിയോൺ പുസ്തകങ്ങൾ എഴുതാനും ഗസറ്റ ഡി ആൽബ എന്ന രൂപതയിലെ പ്രതിവാര ന്യൂസ് പേപ്പറിലേക്ക് ലേഖനങ്ങൾ എഴുതാനും തുടങ്ങിയിരുന്നു. 1912 പാസ്റ്ററൽ നോട്ട്സ് പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചു. 12 September 1913 മാസ് മീഡിയ വഴിയുള്ള അപ്പസ്തോലിക സേവനത്തിൽ മുഴുവനായും ഫാദർ ജെയിംസ് അൽബേരിയോണിന് മനസ്സർപ്പിക്കാനുള്ള വഴി ദൈവം തുറന്നു. ബിഷപ്പ് ഫ്രാൻസിസ് റേ ഗസറ്റ ഡി ആൽബയുടെ എഡിറ്ററും പ്രൊപ്പറേറ്ററും ആക്കിക്കൊണ്ട് മറ്റു ഉത്തരവാദിത്തങ്ങളിൽ നിന്നും അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി. തുടർന്ന് ഫാദർ അൽബേരിയോണിന്റെ പരിശ്രമ ഫലമായി നിർമ്മാണത്തിലും വിതരണത്തിലും കിടപിടിക്കാൻ വേറെ ആരുമില്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ പബ്ലിഷിംഗ് ഹൗസായിരുന്ന സെന്റ് പോൾ സ്ഥാപിക്കപ്പെട്ടു. വേറൊരു കത്തോലിക്ക പ്രസിദ്ധീകരണ ശാലയും ബൈബിളിൽ അത്രയധികം അച്ചടിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തിരുന്നില്ല. അവർ പ്രസിദ്ധീകരിച്ചിരുന്ന ഫാമിംഗ്ലിയ ക്രിസ്റ്റിയാന എന്ന മാസികയ്ക്ക് അഭൂതപൂർവമായ വിധം വരിക്കാരാണ് അന്നുണ്ടായിരുന്നത്. 1914 ഫാദർ അൽബേരിയോൺ സാധാരണക്കാരായ ചെറുപ്പക്കാർക്ക് പ്രസ് നടത്തി പരിശീലനം കൊടുക്കാനായി ആൽബയിൽ ഒരു പ്രിന്റിംഗ് സ്കൂൾ തുടങ്ങി. ഇതായിരുന്നു സൊസൈറ്റി ഓഫ് സെന്റ് പോൾ സ്ഥാപനങ്ങളുടെ തുടക്കം. ഇതെല്ലാം കൂടിച്ചേർന്ന് ഗവൺമെന്റ് വിദ്യാഭ്യാസം, നിയമം, കുടുംബം, രാജ്യാന്തര ബന്ധങ്ങൾ, ഇവയുടെയെല്ലാം നവീകരണം എന്ന ദൗത്യവുമായി പൗലിൻ ഫാമിലി ആയിത്തീർന്നു. പൊതുവായ വിളി സുവിശേഷ പ്രഘോഷണം ആയിരുന്നെങ്കിലും ഈ മിനിസ്ട്രികൾ സവിശേഷവും പരസ്പര പൂരകങ്ങളും എന്ന നിലയിൽ വ്യത്യസ്തങ്ങളായിരുന്നു. പെൺകുട്ടികളെ തയ്യൽ പഠിപ്പിക്കാനായി വന്ന ഇപ്പോൾ ധന്യപദവിയിലേക്ക് ഉയർത്തപ്പെട്ട മദർ ടെക്സ തെരേസ മെർലോയുടെ സഹായത്തോടെ ദ ഡോട്ടേഴ്സ് ഓഫ് സെന്റ് പോൾ 1915 സ്ഥാപിച്ചു. 1923 ക്രിസ്മസിനോടനുബന്ധിച്ച് സിസ്റ്റർ ഡിസൈപ്പിൾസ് ഓഫ് ദ ഡിവൈൻ മാസ്റ്റേഴ്സിന് തുടക്കമായി. അവരിൽ ഒരു ഗ്രൂപ്പിനോട് മോശം പ്രസ്സുകൾ ചെയ്തു കൂട്ടുന്ന ദൈവനിന്ദയ്ക്കും പാപത്തിന് പരിഹാരമായി ദിവ്യകാരുണ്യ ആരാധന ശാന്തമായി നടത്താൻ ആവശ്യപ്പെട്ടു. 1938 ഒക്ടോബർ 7 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ സിസ്റ്റേഴ്സ് ഓഫ് ജീസസ് ദ ഗുഡ് ഷെപ്പേർഡ് സ്ഥാപനത്തോടെ ഈ ഇടവകകളിൽ പുരോഹിതർക്ക് ഒപ്പം വേല ചെയ്യാൻ സാധിക്കുന്ന സന്യാസിനികളുടെ ഒരു സമൂഹം രൂപപ്പെട്ടു. 1959 പുരോഹിത സന്യാസ ദൈവവിളി പ്രോത്സാഹിപ്പിക്കുക എന്ന ദൗത്യവുമായി സിസ്റ്റേഴ്സ് ഓഫ് ദ ക്യൂൻ ഓഫ് ദ അപ്പോസ്റ്റൽ സ്ഥാപിച്ചു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി 4 സഭകൾ കൂടെ അദ്ദേഹം സ്ഥാപിച്ചു. അല്പനാൾ കഴിഞ്ഞ് 2 വത്തിക്കാൻ കൗൺസിൽ നടന്നപ്പോൾ അതിൽ പങ്കെടുക്കാൻ ഫാദർ ജെയിംസ് അൽബേരിയോണിന് ക്ഷണം ലഭിച്ചു. സോഷ്യൽ കമ്മ്യൂണിക്കേഷനുള്ള അപ്പസ്തോലേറ്റ് അംഗീകരിക്കപ്പെട്ടു എന്നാണ് ഫാദർ അൽബേരിയോൺ അതേക്കുറിച്ച് പറഞ്ഞത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അനാരോഗ്യം അൽബേരിയോണിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എല്ലായ്പ്പോഴും. 1923 ശ്വാസകോശത്തിൽ ക്ഷയരോഗം പിടിപെട്ടു. ജോലികളിൽ നിന്ന് തീർത്തും പിന്മാറി പൂർണ്ണ വിശ്രമം എടുക്കണമായിരുന്നു. കൂടി വന്നാൽ 1.5 കൊല്ലത്തെ ആയുസ്സാണ് ഡോക്ടർമാർ കൊടുത്തത്. ആ സമയത്ത് കർത്താവ് ഫാദർ ജെയിംസ് അൽബേരിയോണിനെ ധൈര്യപ്പെടുത്തി. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. തന്റെ അസുഖത്തിൽ നിന്ന് മോചിതനായപ്പോൾ ഫാദർ അൽബേരിയോൺ ആ വാക്കുകളെ തന്റെ ജീവിതക്രമമായി തിരഞ്ഞെടുത്തു. അതിരാവിലെ എണീറ്റ് തന്റെ തിരക്ക് പിടിച്ച ദിനചര്യകൾ ആരംഭിക്കുന്നതിന് മുൻപ് അനേക മണിക്കൂറുകൾ പ്രാർത്ഥനയിൽ ലയിച്ചിരുന്നു. ജീവിതത്തിൽ ആദ്യത്തെ 52 കൊല്ലങ്ങൾ ഫോസാനോയിലും കെരാസ്കോയിലും ആൽബയിലുമൊക്കെയായി ചെലവഴിച്ച അൽബേരിയോൺ 1936 റോമിലേക്ക് പോയി. ചെറുപ്പം തൊട്ടെയുള്ള വാതരോഗം കൊണ്ടുള്ള വേദന വളരെയധികം കൂടിയതുകൊണ്ട് അവസാന വർഷങ്ങളിൽ ഫാദർ അൽബേരിയോണിന് തന്റെ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തേണ്ടി വന്നു. അപ്പോഴും തന്റെ അപ്പസ്തോലേറ്റിനെ കൂടുതൽ നേരമെടുത്തുള്ള പ്രാർത്ഥന കൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കാൽമുട്ടിന്റെ പണികൊണ്ട് അദ്ദേഹം സഹായിച്ചുകൊണ്ടിരുന്നു. 1971 നവംബർ 24 രോഗം മൂർച്ഛിച്ചു. ഒരു അപ്രതീക്ഷിത സന്ദർശനം നടത്തിയപ്പോൾ 6 പാപ്പയിൽ നിന്ന് അദ്ദേഹം രോഗിലേപനം സ്വീകരിച്ചു. പാപ്പ പോയതിന് പിന്നാലെ നവംബർ 23 വൈകുന്നേരം 6:15 ഫാദർ അൽബേരിയോൺ നിത്യതയിലേക്ക് യാത്രയായി. അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ വ്യക്തമായി അടുത്തുള്ളവർ കേട്ടു. ഞാൻ മരിക്കുകയാണ്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗം, മറിയമേ സ്വസ്തി. റോമിൽ സ്ലിഹന്മാരുടെ രാജ്ഞിയുടെ ദേവാലയത്തിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വിശ്രമിക്കുന്നു. 2003 ഏപ്രിൽ 27 ജോൺ പോൾ 2 പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക് ഉയർത്തി. നവംബർ 26 തിരുനാൾ ദിനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു.